പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ പൗലോസ് ലിഖിയ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം, അധ്യായം 15:1-8 വരെയുള്ള തിരുവചനങ്ങൾ. സഹോദരരെ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനവുമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരുന്നതുപോലെ മൂന്നാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതന് എന്നതുപോലെ എനിക്കും അവിടുന്ന് പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ഓർമ്മ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ദിവസമാണിന്ന്. ആദിമ ക്രൈസ്തവർ, പ്രത്യേകിച്ചും മതപീഡനം നിലനിന്ന സാഹചര്യത്തിൽ, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഉപയോഗിച്ചിരുന്ന ഒരു കോഡ് വാക്കുണ്ട്. മറ്റുള്ളവർക്കും മനസ്സിലാകാത്തതും അതേസമയം ഒരാൾ ക്രിസ്ത്യാനിയാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്നതുമായ ഒരു വാക്ക്. അതിപ്രകാരമായിരുന്നു, ക്രിസ്തോസ് അനെസ്തേ. ഇതൊരു ഗ്രീക്ക് വാക്കാണ്. ക്രിസ്തോസ് അനെസ്തേ, രണ്ട് വാക്കുകൾ. ക്രിസ്തോസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തു മിശിഹ, അനെസ്തേ ഉത്ഥാനം ചെയ്തു. ക്രിസ്തോസ് അനെസ്തേ എന്ന് ഒരാൾ പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾ ക്രിസ്ത്യാനിയാണെങ്കിൽ മറുപടി പറയും അലേത്തോസ് അനെസ്തേ. അലേത്തോസ് എന്ന് പറഞ്ഞാൽ സത്യമായി, അനെസ്തേ ഉത്ഥാനം ചെയ്തു. ക്രിസ്തോസ് അനെസ്തേ, അലേത്തോസ് അനെസ്തേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ക്രിസ്ത്യാനികൾ പരസ്പരം അഭിസംബോധന ചെയ്തിരുന്ന ഒരു വാക്കാണിത്. യേശു ക്രിസ്തു ഉത്ഥാനം ചെയ്തിരിക്കുന്നു, അവൻ സത്യമായും ഉത്ഥാനം ചെയ്തു. ഇത് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യേശുവിൻ്റെ കുരിശ് ധ്യാന വിഷയമാക്കുകയായിരുന്നു. കുരിശിൻ്റെ രഹസ്യം, കുരിശിലെ സുവിശേഷം നമ്മൾ പഠിച്ചു, ധ്യാന വിഷയമാക്കി. യേശുവിൻ്റെ കുരിശ് എന്നും ഒരു പ്രഹേളികയായി, ഉത്തരം കിട്ടാത്തൊരു മഹാരഹസ്യമായി അവശേഷിക്കും. അതോടൊപ്പം അതുമാത്രമായിരുന്നുവെങ്കിൽ അർത്ഥശൂന്യമായി തോന്നുമായിരുന്നു. കുരിശുകൊണ്ടെല്ലാം അവസാനിക്കുകയാണെങ്കിൽ, മരണത്തിനപ്പുറത്തൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ, യേശു സഹിച്ചതും യേശു മരിച്ചതും എല്ലാം അർത്ഥശൂന്യമായി അനുഭവപ്പെടുമായിരുന്നു. അതുതന്നെയാണ് നമുക്കും സംഭവിക്കുക. മരണമാണ് അവസാന വാക്കെങ്കിൽ ജീവിതം തന്നെ അർത്ഥശൂന്യമാണ്. എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കുന്നെങ്കിൽ പിന്നെ ഇതിലെന്ത് അർത്ഥം? എത്ര സമ്പാദിച്ചാലും എത്ര സന്തോഷിച്ചാലും എത്ര ആസ്വദിച്ചാലും മരണം കൊണ്ട് അവസാനിക്കുന്നൊരു ജീവിതത്തിന് എന്താണ് അർത്ഥമുള്ളത്? അർത്ഥശൂന്യമായ ഒരു കഥയായി അവശേഷിക്കുമായിരുന്നു ജീവിതം. പക്ഷേ അവിടെ അവസാനിച്ചില്ല. യേശുവിൻ്റെ മരണം കൊണ്ട് യേശുവിൻ്റെ ജീവിതം അവസാനിച്ചില്ല. യേശു മുൻകൂട്ടി അറിയിച്ചതുപോലെ അവൻ ഉത്ഥാനം ചെയ്തു. മരണത്തിനപ്പുറം കടന്നു വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് മറ്റാർക്കും പറയാനാവില്ല, ക്രിസ്ത്യാനിക്കല്ലാതെ. യേശു ക്രിസ്തു അല്ലാതെ മരണത്തിൽ നിന്ന് കടന്നു വന്ന ഒരു വ്യക്തി ഇല്ല താൻ. അവനാണ് നമുക്ക് വിശ്വാസത്തിന് അടിസ്ഥാനമായി നിൽക്കുക. മനസ്സിലാക്കാൻ ഏറെ പ്രയാസമുള്ളത്, പക്ഷേ വിശ്വാസത്തിൻ്റെ ആണിക്കല്ലായി നിൽക്കുന്നത് യേശുവിൻ്റെ ഉത്ഥാനമാണ്. ഈ ഉത്ഥാനമാണ് സഭയെ സഭയാക്കി മാറ്റിയത്, യേശുവിൻ്റെ അനുയായികളെ ഒരുമിപ്പിച്ചു കൊണ്ടുവന്നത്. ഈ ഉത്ഥാനത്തിലുള്ള വിശ്വാസമാണ് ഇന്നും ലോകമെങ്ങും പ്രഘോഷിക്കപ്പെടുന്നത്. കുരിശിനും സഹനത്തിനും ജീവിതത്തിന് തന്നെയും അർത്ഥം നൽകുന്നത് യേശുവിൻ്റെ ഉത്ഥാനമാണ്. 4 സുവിശേഷകന്മാരും യേശുവിൻ്റെ ഉത്ഥാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ്റെ പീഡാനുഭവവും മരണവും വിവരിക്കുന്ന പോലെ തന്നെ യേശുവിൻ്റെ ഉത്ഥാനവും അവർ വിവരിക്കുന്നുണ്ട്. അകന്നുപോയ യേശുവിൻ്റെ മരണത്തിലെല്ലാം തകർന്ന് ചിതറിപ്പോയ ശിഷ്യ സമൂഹത്തെ ഒരുമിച്ച് കൂട്ടുന്നത് ഉച്ചിതനായ ക്രിസ്തുവാണ്. രണ്ടു കാര്യങ്ങൾ ഈ ഉത്ഥാനത്തിന് തെളിവായി നിൽക്കുന്നു. ഒന്ന്, ശൂന്യമായ കല്ലറ. മത്തായി എഴുതിയ സുവിശേഷം അനുസരിച്ച് കല്ലറയിൽ നിന്ന് ശിഷ്യന്മാർ ഒരുപക്ഷേ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോകേക്കുമെന്നും അതിനുശേഷം അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് നുണ പറഞ്ഞ് പ്രചരിപ്പിച്ചേക്കും എന്നും ഭയന്ന് മത മേലധികാരികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞരും കൂടി പീലാത്തോസിൻ്റെ അടുക്കൽ പോയി അനുവാദം വാങ്ങി കല്ലറയ്ക്ക് മുദ്ര വെച്ച് കാവൽ നിന്നു. പടയാളികൾ കാവൽ നിന്നു. പക്ഷേ മുദ്ര വെച്ച് കാവൽ നിന്ന കല്ലറ തുറക്കപ്പെട്ടു. തുറന്ന കല്ലറയിൽ ആളുണ്ടായിരുന്നില്ല. ഒരു ശൂന്യമായ കല്ലറ ഒരു തെളിവായി നിൽക്കുകയാണ്. പക്ഷേ അത് തെളിവല്ല എന്ന് സ്ഥാപിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. ഒരു നുണ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു, ഞങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ ശിഷ്യന്മാർ വന്ന് അവനെ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഏത് ശിഷ്യനാണ്? അതിന് ധൈര്യപ്പെടുക. പടയാളികൾ കാവൽ നിന്ന് ശവകുടീരത്തിൽ നിന്ന് ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകാൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് സാധിക്കുമായിരുന്നില്ല, അതിനോട് ധൈര്യപ്പെടുമായിരുന്നില്ല. അതുകൊണ്ട് ശൂന്യമായ ശവക്കല്ലറ യേശു ഉത്ഥാനം ചെയ്തു എന്നതിൻ്റെ ഒരു സാക്ഷിയായി നിൽക്കുന്നു. ശൂന്യമായ കല്ലറ മാത്രമല്ല, ഉത്ഥിതനായ യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അതാണ് നമ്മൾ ആരംഭത്തിൽ വായിച്ചു കേട്ടത്. യേശു അനേകം തവണ ശിഷ്യന്മാർക്ക് അത് ഒറ്റയ്ക്കും ഒരുമിച്ചും പ്രത്യക്ഷപ്പെട്ടതായി ശിഷ്യന്മാർ തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യമേ പ്രത്യക്ഷപ്പെടുന്നത് സ്ത്രീകൾക്കാണെന്നാണ് പറയുക. മറിയം മഗ്ദലേനയ്ക്കും മറ്റ് സ്ത്രീകൾക്കും യേശു പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഉത്ഥിതനായ യേശു പ്രത്യക്ഷീകരണത്തിലൂടെ തൻ്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം നൽകി. ആരംഭത്തിൽ ശിഷ്യന്മാർക്കത് വിശ്വസിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കുമായിരുന്നില്ല. തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് മിഥ്യയാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ അവർക്ക് പ്രയാസമുണ്ടായിരുന്നു. എമ്മാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാരുടെ കഥ വിശുദ്ധ ലൂക്കാ രേഖപ്പെടുത്തുന്നുണ്ട്. 24-ാമത്തെ അധ്യായത്തിൽ ജെറൂസലമിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ തർക്കിച്ചും വാദിച്ചും വിഷാദിച്ച് പോകുന്നവരുടെ കൂടെ അപരിചിതൻ്റെ വേഷത്തിൽ യേശുവും കടന്നു വന്നു. ഒരുമിച്ച് യാത്ര ചെയ്തു. യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല. തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ആ യേശുവാണ് അവർക്ക് പിന്നീട് വിശദീകരിച്ചു കൊടുക്കുക തൻ്റെ മരണത്തിൻ്റെ അർത്ഥം. ആ ദൈവിക പദ്ധതിയായിരുന്നുവെന്നും ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്നും പ്രവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് യേശു അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അപ്പോഴും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവസാനം യേശുവിനെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും വീട്ടിൽ അതിഥിയായി വന്ന യേശു അവസാനം ആതിഥേയനായി വിരുന്നുകാരനായി വന്നവൻ ഉടമസ്ഥൻ്റെ രീതിയിൽ, വീട്ടുടമയുടെ രീതിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുക്കുമ്പോഴാണ് അത് യേശുവാണെന്ന് അവർക്ക് ബോധ്യമായത്. അവർ സന്തോഷത്താൽ നിറഞ്ഞ് ജെറൂസലത്തേക്ക് തിരിച്ചുപോയി. ഉത്ഥിതൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവരോട് സംസാരിച്ചു, അവരുടെ കൂടെ ഭക്ഷിച്ചു. ആ ഒരു സാക്ഷ്യം യേശുവിൻ്റെ ഉത്ഥാനത്തിന് തെളിവായി അവർക്ക് മനസ്സിലായി. വാതിലടച്ചിരുന്ന മുറിയിലേക്ക് യേശു കടന്നു വന്നപ്പോൾ യേശുവിനെ വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചില്ല. തങ്ങൾ കാണുന്നത് ഒരു യാഥാർത്ഥ്യമാണോ അതോ ഒരു സ്വപ്നമാണോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല. അപ്പോഴേ ഈ ഉത്ഥിതനായ യേശുവിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, എന്തേ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഒരാൾ തന്നെയാണെന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തങ്ങൾ 3 വർഷം കൂടെ നടക്കുകയും കൂടെ ഭക്ഷിക്കുകയും ഒരുമിച്ചായിരിക്കുകയും ചെയ്ത ഈ ഗുരു തന്നെയാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് എന്തുകൊണ്ട് അവർക്ക് മനസ്സിലാകാൻ കഴിയാതെ പോകുന്നു? അവരുടെ ഒരു രൂപാന്തരീകരണം സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മരിച്ച ശരീരം ഉയർത്തെഴുന്നേറ്റു, പക്ഷേ ആ ഉയർത്തെഴുന്നേറ്റ ശരീരത്തിന് സവിശേഷതകളുണ്ട്, പ്രത്യേകതകൾ. അതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഉത്ഥാനം ചെയ്ത ശരീരത്തിൻ്റെ പ്രത്യേകതകൾ ലഘുത്വം, സൂക്ഷ്മം, ദീപ്തി എന്നാൽ 3 കാര്യങ്ങളാണ്. അവ പ്രകാശമാനമാണ്. അതിന് ലഘുത്വമുണ്ട്, അതിന് ഭാരമില്ല, എവിടെയുമാകാം. സൂക്ഷ്മമാണ്, ഇതിലെയും കടന്നു പോകാം. അതിന് സ്ഥല കാല പരിമിതികളില്ല. അതിന് തടഞ്ഞു നിർത്താനൊന്നുമാവില്ല. ഇപ്പോൾ രൂപാന്തരീകരിക്കപ്പെട്ട ശരീരമായിരുന്നു യേശുവിൻ്റേത്. അതുകൊണ്ട് തന്നെയാവണം തിരിച്ചറിയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായത്. പക്ഷേ തങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഗുരുവാണെന്ന് അവർക്ക് ബോധ്യമായി. യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ ചില തെളിവുകൾ ഹാജരാക്കുന്നുണ്ട്. യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ മറ്റപ്പോസ്തലന്മാരുടെ കൂടെ തോമസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ അവിശ്വാസിയായ തോമ എന്ന് പറയുന്നൊരു സംഭവമാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന തോമ തിരിച്ചു വരുമ്പോൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഗുരുവിൻ്റെ ദർശനമുണ്ടായി. തോമസ് പറയും, ഞാനത് വിശ്വസിക്കുകയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാമത്തെ അധ്യായം 24 മുതലുള്ള വാക്യങ്ങൾ. 12 പേരുള്ള ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവരുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. നിർബന്ധമാണ്, ഞാൻ വിശ്വസിക്കുകയില്ല, റിഫ്യൂസ് ടു ബിലീവ്. എനിക്ക് വിശ്വാസമില്ല എന്നല്ല പറയുക, അത് നിർബന്ധമായി ഞാൻ വിശ്വസിക്കുകയില്ല. വിശ്വസിക്കണമെങ്കിൽ തെളിവ് വേണം. എന്താണ് തെളിവ്? കാണണം, പോരാ. കണ്ടാൽ അവൻ്റെ കയ്യിൽ ആണിയുടെ പഴുതുകൾ കാണണം, അവൻ്റെ പാർശ്വത്തിൽ കുന്തത്തിൻ്റെ മുറിവ് കാണണം. തൊട്ട് മനസ്സിലാക്കിയേ ഞാൻ വിശ്വസിക്കൂ. ഇതിന് ഒരു പ്രത്യേകതയുമുണ്ട്. യേശുവിനെ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ മുറിവുകൾ കാണണം. മുറിവേറ്റവനെ മാത്രമേ ഞാൻ രക്ഷകനായി സ്വീകരിക്കുകയുള്ളൂ, വിശ്വസിക്കുകയുള്ളൂ. ആ മുറിവില്ലാത്ത ഒരു യേശുവിനെ സ്വീകരിക്കാൻ തോമസ് തയ്യാറല്ല. വിശ്വാസരാഹിത്യമല്ല, ആ വിശ്വാസത്തിൻ്റെ ആഴം അഥവാ അടയാളങ്ങൾ, ലക്ഷ്യങ്ങൾ തോമസ് വ്യക്തമാക്കുകയാണ്. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടി ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് ആവശ്യപ്പെട്ട അടയാളങ്ങളെല്ലാം യേശു കാണിച്ചു കൊടുത്തു. മുറിവേറ്റവൻ തന്നെയാണിത്. ആ മുറിവുകളുടെ ഉണങ്ങാത്ത പാടുകളുമായിട്ടാണ് യേശു പ്രത്യക്ഷപ്പെടുന്നത്. വളരെ വലിയ ഒരു പാഠം നമുക്ക് നൽകുന്നതാണ് ഈ ദർശനം. ഉത്ഥാനം ചെയ്ത യേശു ആ സഹനത്തിൻ്റെ മുറിപ്പാടുകളുമായിട്ടാണ് ഉത്ഥാനം ചെയ്തിരിക്കുന്നത്. പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത് മനുഷ്യനായി അവതരിച്ച യേശുവാണ്. മനുഷ്യത്വം സ്വീകരിച്ച ദൈവം ആ മനുഷ്യത്വം പൂർണ്ണമായി തിരസ്കരിക്കുകയല്ല ചെയ്തത്. ഉത്ഥാനം ചെയ്തവന് മുറിപ്പാടുകളുണ്ട്, സഹനത്തിൻ്റേതായ അടയാളങ്ങളുമായിട്ടാണ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. ആ ഉയർത്തെഴുന്നേറ്റവൻ ഇന്നും നമ്മുടെ മധ്യേയുണ്ട്. ഈ മുറിപ്പാടുകൾ കണ്ടവർ തോമസ് പറഞ്ഞു, ആദ്യത്തെ വിശ്വാസ പ്രഖ്യാപനമാണ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഏറ്റവും ഹ്രസ്വവും ഏറ്റവും വ്യക്തവുമായ വിശ്വാസ പ്രഖ്യാപനം. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മുറിവേറ്റവൻ എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവും. യേശുവിനെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുന്നതിന് അടിസ്ഥാനമായി നിൽക്കുന്നത് യേശുവിൻ്റെ മരണവും ഉത്ഥാനവുമാണ്. മുറിവേറ്റവൻ, കുരിശിൽ മരിച്ചവൻ ഉത്ഥാനം ചെയ്തു. ആ ഉത്ഥാനം ചെയ്തവൻ ഇന്ന് കർത്താവാണ്. യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും ഒക്കെ അർത്ഥവും അതുതന്നെയാണ്. യേശുവിൻ്റെ ഉത്ഥാനം വഴി എന്താണ് സംഭവിക്കുന്നത്? അത് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം കാണും. യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അവൻ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. സ്വയം താഴ്ത്തിയവനെ, ശൂന്യവൽക്കരിച്ചവനെ ദൈവം ഉയർത്തി. കുരിശുമരണം ഒരു ശൂന്യവൽക്കരണത്തിൻ്റെ പരമ ഉച്ചകോടിയായിട്ടാണ് വിശുദ്ധ പൗലോസ് എടുത്തു കാണിക്കുന്നത്. ദൈവികത മാറ്റിവെച്ച്, മഹത്വം മാറ്റിവെച്ച്, ദാസൻ രൂപം സ്വീകരിച്ച് അടിമയുടെ രൂപത്തിൽ കാണപ്പെട്ടു. അവസാനം ഏറ്റവും ഹീനമായ കുരിശുമരണം വരെ സ്വയം താഴ്ത്തിയവനെ ദൈവം ഉയർത്തി. അപ്പോൾ കുരിശുമരണം യേശുവിൻ്റെ താഴേക്ക് ഇറങ്ങലിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ ഉത്ഥാനം യേശുവിൻ്റെ ഉയർത്തലിൻ്റെ പിതാവിൻ്റെ മറുപടിയാണ്. പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി സ്വയം വിധേയനായി ശൂന്യവത്കരിക്കപ്പെട്ട യേശുവിന് പിതാവ് നൽകുന്ന മറുപടിയാണ്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തേ എന്നെ അങ്ങ് കൈവിടിഞ്ഞു എന്നുള്ള കുരിശിലെ നിലവിളിക്ക് പിതാവ് കൊടുക്കുന്ന മറുപടി ഉത്ഥാനത്തിലൂടെയാണ്. മരണത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടല്ല, മരണത്തെ സ്വീകരിച്ചുകൊണ്ട് ആ മരണത്തിൽ നിന്ന് പുതുജീവൻ പുറപ്പെടുവിച്ചുകൊണ്ടാണ് ദൈവം മറുപടി കൊടുക്കുന്നത്. ദൈവം അവനെ ഉയർത്തി, അത്യധികം ഉയർത്തി, എക്സാൾട്ടേഷൻ. ഇപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശുവിൻ്റെ കുരിശ് തന്നെ മഹത്വീകരണവും ഉയർത്തലുമായി പരിഗണിക്കപ്പെടുന്നു. അതേസമയം ഉത്ഥാനമാണ് ഈ മഹത്വീകരണത്തിൻ്റെ വ്യക്തമായ അടയാളം. സ്വയം താഴ്ത്തിയവനെ ദൈവം ഉയർത്തുന്നു. അപ്പോൾ യേശു മനുഷ്യരുടെ പാപങ്ങൾ മുഴുവനും ഏറ്റെടുത്തു, അതിന് പരിഹാരമായി സ്വയം സമർപ്പിച്ചു. ആ സമർപ്പണം ആത്മസമർപ്പണം, ആത്മത്യാഗമായിരുന്നു, ബലിയായിരുന്നു. പക്ഷേ ആ ബലിയിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് ശൂന്യമായ കല്ലറയും അതുപോലെ തന്നെ യേശുവിൻ്റെ പ്രത്യക്ഷീകരണങ്ങളും. ഇങ്ങനെ ഉത്ഥിതനായ യേശു പിതാവിൻ്റെ സന്നിധിയിൽ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി എന്നാണ് നമ്മൾ വിശ്വസിക്കുക. വിശുദ്ധ മർക്കോസും ലൂക്കായും യേശുവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതേസമയം മത്തായി, യോഹന്നാൻ സുവിശേഷകർ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നില്ല. മത്തായി സ്വർഗാരോഹണത്തിന് പകരം പറയുന്ന മറ്റൊന്ന്, അവൻ എന്നും നമ്മോടുകൂടി ഉണ്ടായിരിക്കുമെന്നാണ്. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ചരളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. സ്വർഗത്തിലും ഭൂമിയിലും എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗാരോഹണം കൊണ്ട് ഉദ്ദേശിച്ചത് സ്വർഗാരോഹണം പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് സുവിശേഷന്മാർ എന്ത് ലക്ഷ്യമാക്കിയോ എന്ത് അർത്ഥമാക്കിയോ അത് ഇവിടെ വ്യക്തമാക്കുകയാണ് വിശുദ്ധ മത്തായി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വലത്തുഭാഗത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അധികാരം കൈയാളുക എന്നാണ് അർത്ഥം. ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവൻ ദൈവത്തിൻ്റെ തന്നെ അധികാരം സ്വീകരിച്ചവനാണ്. ഇപ്പോൾ മനുഷ്യാവതാര വേളയിൽ മാറ്റിവെച്ച ദൈവമഹത്വവും അധികാരവും യേശു ഉത്ഥാനത്തിലൂടെ സ്വീകരിക്കുകയാണ്. സ്വർഗാരോഹണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ്. അത് തന്നെയുമല്ല, ഈ അധികാരം സ്വീകരിച്ചവൻ ശിഷ്യന്മാരെ അയക്കുന്നു. ശിഷ്യന്മാരെ അയക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അപ്പോൾ യേശുവിൻ്റെ ഉത്ഥാനവും സ്വർഗാരോഹണവും വഴി യേശു നമ്മൾ നകന്നു പോവുകയല്ല, കൂടുതൽ അടുത്തു വരികയാണ് ചെയ്യുക. സ്വർഗാരോഹണം കൊണ്ട് മറ്റെങ്ങോ ഏതോ മേഖലയിലേക്ക് പോവുകയല്ല ചെയ്യുന്നത്, നമ്മുടെ മധ്യത്തിലുണ്ട്. അവനെന്നും നമ്മോടുകൂടി ഉണ്ടായിരിക്കും. ഉത്ഥിതനായവൻ അകന്നു പോയിട്ടില്ല. ഉത്ഥിതനായവൻ മറ്റൊരു രീതിയിൽ, പ്രത്യേകമായൊരു വിധത്തിൽ നമ്മളോടുകൂടെ എന്നും ഉണ്ടായിരിക്കും. സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് ശിഷ്യന്മാരെ അയക്കുമ്പോൾ യേശു കൊടുക്കുന്ന വാഗ്ദാനം ഇതാണ്, ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും, എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഇത് തന്നെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷവും സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നില്ല, ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുമെന്ന് പറയും, പക്ഷേ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മധ്യ ഉണ്ടായിരിക്കുക. ഇനി യേശുവിൻ്റെ സാന്നിധ്യം, ഉത്ഥിതനായ യേശുവിൻ്റെ സാന്നിധ്യം രണ്ട് വിധത്തിലാണ് ശിഷ്യന്മാർക്ക് അനുഭവപ്പെടുക. ഒന്ന്, യേശുവിൻ്റെ തന്നെ യഥാർത്ഥ സാന്നിധ്യം. അത് പല അവസരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും യേശുവിൻ്റെ സാന്നിധ്യം. അതോടൊപ്പം യേശു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, തൻ്റെ ആത്മാവിനെ അയക്കും. ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോകുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാൽ സഹായകനെ ഞാൻ നിങ്ങൾക്ക് അയക്കും, അവൻ എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അപ്പോഴേ ഇന്ന് ഉത്ഥിതനായ യേശു നമ്മുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നത് അവിടുത്തെ ആത്മാവിലൂടെയാണ്. അപ്പോഴേ യേശു സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലത്ഭാഗത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് അകന്നുപോയി എന്ന് അർത്ഥമാകുന്നില്ല, അവൻ നമ്മുടെ മധ്യയുണ്ട്, നമ്മോടുകൂടിയുണ്ട്. ഇനി സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ വലത്ഭാഗത്തിരിക്കുന്നു പറയുമ്പോൾ മറ്റൊന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്, അവൻ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാനായി പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരം കാണും. പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. രമ്യത നേടിക്കഴിഞ്ഞു, പാപമോചനം നമുക്ക് ലഭ്യമാക്കി. അപ്പോൾ യേശു തൻ്റെ പുരോഹിത ശുശ്രൂഷയിലൂടെ പ്രധാന പുരോഹിതനായി മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഏക പുരോഹിതനായി യേശു തന്നെ തന്നെ ബലിയർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവവുമായുള്ള രമ്യത സാധ്യമായി കഴിഞ്ഞു. ദൈവിക സന്നിധിയിലേക്ക് അവൻ പ്രവേശിച്ചു, അവൻ ഉപവിഷ്ടനായി. ശത്രുക്കളെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഇപ്പോഴ് നമുക്ക് വേണ്ടി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശു ക്രിസ്തു ഇന്ന് പിതാവിനോടൊപ്പം പിതാവിൻ്റെ അധികാരത്തിൽ പങ്കുചേർന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് സ്വർഗസ്ഥനായിരിക്കുന്നു. ആ യേശു ഇന്ന് നമ്മോടുകൂടെ വസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് ഉത്ഥാനത്തിൻ്റെ അർത്ഥം ഒരു ഭാഗം നോക്കുമ്പോൾ ഇതാണ്, യേശുവിൻ്റെ തന്നെ ഉത്ഥാനം. ഇത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മുടെ ജീവിതം പുനരുത്ഥാനത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നതാണ് എന്നതിൻ്റെ ഒരു അടിസ്ഥാനവുമാണ്. വിശുദ്ധ പൗലോസ് കൊരിന്തോസുകാർക്കെഴുതിയ ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, യേശു ഉത്ഥാനം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കും ഉത്ഥാനം ഉണ്ടാവുകയില്ല. യേശു ഉത്ഥാനം ചെയ്തു എന്നുള്ളൊരു യാഥാർത്ഥ്യം, സത്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്. യേശു ഉത്ഥാനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളും ഉത്ഥാനം ചെയ്യും. യേശുവിൻ്റെ മരണത്തിൽ നിന്ന് സമാനമായൊരു മരണത്തിൽ നമ്മൾ അവനോടുകൂടി പങ്കുചേരുന്നുണ്ടെങ്കിൽ അവൻ്റെ ഉത്ഥാനത്തിന് സമാനമായൊരു ഉത്ഥാനത്തിൽ നമ്മളും പങ്കുചേരും. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാമത്തെ അധ്യായം 21-22 വാക്യങ്ങൾ, ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി പുനരുത്ഥാനവും ഉണ്ടായി. ആദത്തിൽ എല്ലാവരും മരണാധീനരാകുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും പുനർജീവിക്കും. അപ്പോൾ യേശു ഉത്ഥാനം ചെയ്തു എന്നത് നമ്മളെല്ലാവരും ഉത്ഥാനം ചെയ്യും എന്നതിൻ്റെ ഒരു അടിസ്ഥാനമാണ്, ഗ്യാരൻ്റിയാണ്, അച്ചാരമാണ്. ആദ്യജാതനായിട്ടാണ് യേശുവിനെ ചിത്രീകരിക്കുന്നത്. ആ ലേഖനത്തിൽ തന്നെ 15:20 നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെയിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ആദ്യം യേശു ഉയർപ്പിക്കപ്പെട്ടു, അതിനുശേഷം നമുക്കെല്ലാവർക്കും ഈ ഉത്ഥാനം ഉണ്ടാകും. ലോകാവസാനത്തോടുകൂടിയാണ് സംഭവിക്കുക എന്ന് മാത്രം. ഇപ്പോഴ് യേശുവിൻ്റെ ഉത്ഥാനം നമുക്ക് പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളിനി തനിച്ചല്ല, നമ്മുടെ ക്ലേശങ്ങൾ അർത്ഥശൂന്യമല്ല, നമ്മുടെ അധ്വാനങ്ങൾ നിഷ്ഫലമല്ല. അതുകൊണ്ട് ജീവിതത്തിൽ പ്രത്യാശ വയ്ക്കേണ്ടത് നിത്യമായൊരു ജീവിതത്തിലേക്കാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ 15:19 ഇപ്രകാരം കാണും: ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവരാണ് നാമെങ്കിൽ നമ്മളെല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. ഈ ജീവിതം കൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല. ഉത്ഥാനം നമുക്ക് നൽകുന്ന വാഗ്ദാനം ഇതാണ്: ജീവിതം മരണം കൊണ്ട് അവസാനിക്കുന്നില്ല, മരണം ഒരു കവാടമാണ്, നിത്യതയിലേക്ക് തുറക്കുന്ന കവാടം. യഥാർത്ഥ ജീവിതം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ, ഒരിക്കലും അസ്തമിക്കാത്ത ജീവിതം. ആ ജീവിതത്തിലേക്കാണ് യേശു പ്രവേശിച്ചത്, ആ ജീവിതത്തിലേക്കാണ് നമ്മളും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോഴ് യേശുവിൻ്റെ ഉത്ഥാനം നമുക്ക് പ്രത്യാശയുടെ അടിസ്ഥാനമാണ്. ഈ ഉത്ഥാനമാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. എൻ്റെ സഹനത്തെ അർത്ഥവത്താക്കുന്നത് ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗങ്ങൾ അനുഷ്ഠിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, എൻ്റെ ജീവിതം ധാർമ്മികമായ നിലവാരം പുലർത്താൻ, ധാർമ്മിക നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, നന്മ സ്വീകരിക്കാനും തിന്മ തിരസ്കരിക്കാനും എനിക്ക് ഉത്തേജനം നൽകുന്നത് ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയാണ്. മരണം ഒരു തുടക്കമാണെന്ന് കാണുക. മരണത്തോടുകൂടി ദൈവിക ജീവനിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. അപ്പോഴ് യേശു ഉത്ഥാനം ചെയ്തു, നമ്മുടെ ജീവിതം യേശുവിനോട് ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മളും ഒരിക്കൽ ഉത്ഥാനം ചെയ്യും. അങ്ങനെ വരുമ്പോൾ അതിന് അനുസൃതമായൊരു ജീവിതം നയിക്കാൻ ഇന്ന് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. ഈ ഉത്ഥിതമായ ജീവിതം മരണത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നതെന്ന് മാത്രമല്ല എന്ന് നമുക്കറിയാം. വിശ്വാസവും മാമോദിസായും വഴി നമ്മൾ യേശുവിനോടുകൂടി മരിച്ച് ഉയർക്കുകയാണ് ചെയ്യുന്നത്. മാമോദിസ സ്വീകരിക്കുന്ന വ്യക്തികൾ പണ്ടൊക്കെ പ്രായപൂർത്തിയായിരുന്നു മാമോദിസ സ്വീകരിക്കുമ്പോൾ അവരെ പുഴയിലെ വെള്ളത്തിൽ മുക്കിയായിരുന്നു മാമോദിസ കൊടുത്തിരുന്നത്. നമ്മൾ മാമോദിസ മുക്കുക എന്ന ഒരു പദപ്രയോഗം ഇന്നും മലയാളത്തിലുണ്ടല്ലോ. കുഞ്ഞുങ്ങളെയും മുക്കാറുണ്ട്. ഇന്ന് മാമോദിസ മുക്കാറുള്ള തലയിലൊഴിക്കുകയാണ് ചെയ്യുക. ഒരു സൗകര്യം പ്രമാണിച്ച് ചെയ്യുന്നതാണത്. ഏതായാലും മാമോദിസ മുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, ഒരു പ്രതീകാത്മകത. മുങ്ങുന്ന വ്യക്തി തൻ്റെ പഴയ ജീവിതത്തോട് മരിക്കുന്നതിൻ്റെ അടിസ്ഥാന ഒരു സൂചനയായിട്ട് പ്രതീകമായിട്ടാണ് വെള്ളത്തിൽ മുങ്ങുക. യേശു മരിച്ച് സംസ്കരിക്കപ്പെടുന്നത് പോലെ പാപത്തോട് മരിച്ച് സംസ്കരിക്കപ്പെടുന്നു മാമോദിസ മുങ്ങുന്ന ആൾ. അവിടെ നിന്ന് പൊങ്ങി വരുന്ന ഒരു പുതിയ മനുഷ്യനാണ്. ഉത്ഥാനം ചെയ്ത യേശുവിനെ പോലെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ഒരു പുതിയ വ്യക്തിയായിട്ടാണ് മാമോദിസ സ്വീകരിച്ച് ആണ് കടന്നു വരിക. അപ്പോഴേ ഉത്ഥിതനായ ക്രിസ്തുവിനോടുകൂടെ നമ്മൾ മരിച്ചടക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് ക്രിസ്തീയ വിശ്വാസത്തിന് എൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത്. ഉത്ഥിതനായ യേശുവിനോടൊപ്പം ഉത്ഥിതമായൊരു ജീവിതം ഇന്ന് നമ്മൾ നയിക്കുകയാണ്. ദൈവിക ജീവനിൽ ഇപ്പോൾ തന്നെ നമ്മൾ പങ്കുകാരായി തീർന്നിരിക്കുന്നു. മരണത്തിന് ശേഷം മാത്രം വരാനുള്ളതല്ല, അനശ്വരമായൊരു ജീവിതം. ആ ജീവിതത്തിലേക്ക്, ആ ജീവനിലേക്ക് നമ്മൾ ഉയർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതാണ് യേശു പറഞ്ഞത്: വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ് ചോദിച്ചു, പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കും മാതാവിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ സാധിക്കുമോ? യേശു പറഞ്ഞു, ജഡത്തിൽ നിന്ന് ജനിക്കുന്ന ജഡമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവ്. ഇപ്പോൾ ശാരീരികമായ ജനനത്തെക്കുറിച്ചല്ല യേശു പഠിപ്പിച്ചത്. ആത്മാവിനാലും ജലത്താലും വീണ്ടും ജനിക്കുന്ന മാമോദിസ വഴി വിശ്വാസത്തിലൂടെ പരിശുദ്ധ ആത്മാവിൻ്റെ പ്രവർത്തനത്താൽ ഉള്ള ഒരു പുതിയ ജനനം, അത് ഇവിടെ തന്നെ സാധ്യമാണ്. യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ആ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന മാമോദിസയിലൂടെ പുതിയ വ്യക്തികളായി മാറുകയാണ്, പുതിയ ജന്മത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴേ യേശുവിൻ്റെ ഉത്ഥാനം നമുക്കൊരു പുതുജീവൻ്റെ അച്ചാരമായി തീരുന്നു. ആ പുതുജീവൻ ഇവിടെ തന്നെ ആരംഭിക്കുകയും ചെയ്യുന്നു. ആ ജീവൻ നമ്മൾ വളരണമെന്നുണ്ടെങ്കിൽ യേശു ജീവിച്ചതുപോലെ, യേശു കൽപ്പിച്ചതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. യേശുവിനെ ലക്ഷ്യമിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം. ആ ജീവിതത്തിന് അടിസ്ഥാനമായി നിൽക്കേണ്ടത് യേശു നൽകുന്ന പ്രമാണമാണ്. ആ പ്രമാണം മറ്റൊന്നുമല്ല, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സഹനത്തെ ഏറ്റെടുക്കുന്ന, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം അനുഷ്ഠിക്കാൻ സന്നദ്ധമാകുന്ന, സ്വയം ത്യജിച്ചും മറ്റുള്ളവർക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കാൻ സന്നദ്ധമാകുന്ന ഒരു സ്നേഹത്തിൻ്റെ ജീവിതം യേശു നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. ഈ ഉത്ഥാനത്തിലുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഉത്ഥാനം നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം ഇതാണ്: മരണത്തെക്കാൾ ശക്തമാണ് ജീവൻ, മരണത്തെക്കാൾ ശക്തമാണ് സ്നേഹം, മരണത്തെ മറികടക്കുന്നതാണ്. ജീവിതം അർത്ഥശൂന്യമല്ല, നമ്മൾ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങൾ നിഷ്ഫലമല്ല. ഇതിനെല്ലാം അർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട്. ഇതെല്ലാം നമ്മൾ നയിക്കുന്നത് നിത്യജീവനിലേക്കായിരിക്കും. അതുകൊണ്ട് കൊരിന്ത്യർക്കെഴുതിയ 1 ലേഖനം 15-ാമത്തെ അധ്യായം 58-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ അപ്പോസ്തലന്മാരെ അനുസ്മരിപ്പിക്കുന്ന കാര്യം നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവിൻ. ജീവിതത്തിന് അർത്ഥം നൽകുന്നത് ഈ ഉത്ഥാനമാണ്. എല്ലാം നവീകരിക്കപ്പെടും. എന്നാണ് നമുക്കറിയില്ല, പക്ഷേ നവീകരണമുണ്ടാകും. ദൈവം ഈ ചരിത്രത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മളെ തനിയെ വിട്ടിരിക്കുകയല്ല. പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യനെ ദൈവം തനിച്ചു വിടുകയല്ല, അവനെ തേടി വന്ന ദൈവം. വീണ്ടും പറുദീസായിലേക്ക് അവനെ മടക്കി കൊണ്ടുപോകാനായിട്ട് തൻ്റെ പുത്രനെ അയച്ച ദൈവം ഇന്ന് നമ്മോടുകൂടിയുണ്ട്. ഈ ചരിത്രത്തെ നയിക്കുന്നത്, രൂപീകരിക്കുന്നത്, രൂപാന്തരപ്പെടുത്തുന്നത് ദൈവമാണ്. മനുഷ്യാവതാരത്തോടുകൂടി ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്നെങ്കിൽ, കുരിശുമരണത്തിലൂടെ ഈ മനുഷ്യ സമൂഹത്തെ നവീകരിച്ചെങ്കിൽ, ഉത്ഥാനത്തിലൂടെ ഒരു പുതിയ ജീവനിലൂടെ യാഥാർത്ഥ്യമാക്കിയത് യേശുവാണ്. അപ്പോഴാ യേശുവിൻ്റെ ഉത്ഥാനത്തിൽ നമ്മളും പങ്കുചേരും എന്ന പ്രത്യാശയിൽ നമുക്ക് ജീവിക്കാം. ആദിമ ക്രൈസ്തവർ അഭിസംബോധന ചെയ്തിരുന്നത് ക്രിസ്തോസ് അനസ്തേ എന്ന ആ ഒരു അഭിസംബോധനയോടുകൂടിയാണ്. ഉത്ഥാനം ചെയ്ത യേശു അവസാനമായി നൽകിയ ഒരു സമ്മാനമുണ്ട്, അത് സമാധാനമാണ്. ഉത്ഥിതനായ യേശു എപ്പോഴും പറഞ്ഞ, എപ്പോഴും ആവർത്തിച്ചു വന്നൊരു കാര്യമുണ്ടായിരുന്നു, നിങ്ങൾക്കു സമാധാനം. ശാലോം എന്നാണ് സമാധാനത്തിൻ്റെ ഹെബ്രായ പദം. ശാലോം, സമാധാനം, ഐക്യമാണ്. ദൈവത്തോടും മനുഷ്യരോടും പരസ്പരവും തന്നോടും എല്ലാം ഐക്യത്തിൽ കഴിയുന്ന, ദൈവം ആഗ്രഹിച്ച വിധത്തിൽ നമ്മളായിരിക്കുന്ന ആ ശാന്തിയും സമാധാനവും, അതാണ് ഉത്ഥിതനായ യേശു ആശംസിച്ചത്. ആ സമാധാനത്തിലേക്കാണ് നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ സമാധാനമാണ് യേശു നൽകിയ ഏറ്റവും വലിയ ദാനം. ആ സമാധാനം നമുക്കും പരസ്പരം ആശംസിക്കാം. ശാലോം. ക്രിസ്തോസ് അനേസ്തേ, അലേത്തോസ് അനേസ്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കർത്താവായ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി മനുഷ്യനായി അവതരിക്കുകയും ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം ഏറ്റെടുക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ തറച്ച് അവയെ മോചിപ്പിക്കുകയും പരിഹരിക്കുകയും ചെയ്ത ആ വലിയ സ്നേഹത്തിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഉത്ഥാനം വഴി ഞങ്ങൾക്ക് തുറന്ന ആ പുതിയ പാതയിലൂടെ, സ്നേഹത്തിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. അങ്ങയെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങളുടെ കുരിശുകൾ സന്തോഷപൂർവ്വം വഹിക്കുവാനും മരണം ഒരവസാനമല്ല, അങ്ങയുടെ ഭവനത്തിലേക്കുള്ള കടന്നു വരവാണെന്ന് ബോധ്യത്തോടെ ജീവിക്കുവാനും അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പറുദീസായിലൂടെ അങ്ങയോടുകൂടി ആയിരിക്കാൻ, എന്നും അങ്ങയോട് നിന്ന് ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമേ. എല്ലാ മനുഷ്യരെയും കർത്താവേ അങ്ങയുടെ സാന്നിധ്യത്തിലേക്ക്, അങ്ങയുടെ സ്നേഹത്തിലേക്ക് അവിടെ തന്നെ ആകർഷിക്കണമേ. ഉത്ഥാനം നൽകുന്ന പ്രതീക്ഷയോട് ജീവിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കണമേ. ഉത്ഥാനത്തിൽ ആദ്യമായി പങ്കുചേർന്ന അവിടുന്ന് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സമൂഹിക്കപ്പെട്ട അവിടുന്ന് ഞങ്ങളിലും ഈ പ്രത്യാശ വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിൽ നിന്നുളവാകുന്ന പ്രത്യാശയിൽ ജീവിക്കാനും അത് സ്നേഹത്തിലൂടെ ജീവിതം ഫലവത്താക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി അവിടെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം കർത്താവായ ക്രിസ്തു വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.